എല്ലാ അനുജന്മാർക്കും അനുജത്തിമാർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം. എല്ലാവർക്കും മലയാളം അറിയാമല്ലേ? ഹൗ മെനി ഓഫ് യു വാണ്ട് ഇംഗ്ലീഷ് ഓൾസോ? ഓക്കെ. ഇങ്ങനെ നിങ്ങളോട് ചേർന്ന് വചനം പഠിക്കുവാൻ പങ്കിടുവാൻ അവസരം കിട്ടിയ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സെഷനിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആകണമെന്നാണ് എന്റെ മനസ്സിൽ എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് ആദ്യമായിട്ട് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അതോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം തീരുമാനം ചോയ്സസ് തിരഞ്ഞെടുപ്പുകളെ പറ്റിയുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ എടുത്ത് എൻ്റെ ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കണം. ഓക്കെ, നിങ്ങളിൽ എത്ര പേര് ഏറ്റവും കുറഞ്ഞ ഏജ് എന്തോ എവിടെ 13 വയസ്സ്? 12 and above. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന എത്ര പേരുണ്ട്? ഷോ മീ യുവർ ഹാൻഡ്സ്. അറിയില്ല. ഗ്രാജുവേറ്റ്സ് പഠിക്കുന്നവര്, ഗ്രാജുവേറ്റ്സ് ഗ്രാജുവേഷൻ പഠിക്കുന്നവര് മാത്രം കഴിയുന്നു. ബി എസ്. ഓക്കെ, ദോസ് ആർ എംപ്ലോയ്ഡ്, പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. ഓൾറൈറ്റ്, ഡൗൺ യുവർ ഹാൻഡ്സ്. ടീനേജേഴ്സ്, ടീനേജേഴ്സ് റൈസ് യുവർ ഹാൻഡ്സ്. ഓക്കെ, നൗ ഞാൻ യുവാക്കന്മാരോട് പൊതുവായിട്ട് ടീനേജേഴ്സിനോട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ദൈവസേന ഉത്തരം കിട്ടേണ്ടതിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, ചില കാര്യങ്ങൾ പറയാമോ? നിങ്ങളുടെ കാര്യം പറയണ്ട, പൊതുവായിട്ടുള്ള കാര്യം. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ചില കാര്യങ്ങൾ പറയാമോ? നിങ്ങളുടെ സമയമായത്. നമ്മള് ചില കാര്യങ്ങളൊക്കെ ദൈവസന്നിധി പറയേണ്ടതിന്റെ ആവശ്യം, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കും. എന്നാൽ കർത്താവ് യേശു ഒരു ഡോക്ടറാ അല്ലേ? നമ്മൾ ആരെങ്കിലും ഒരു ഡോക്ടറുടെ ഓഫീസിലോട്ട് കയറി ചെന്നിട്ട് ഇങ്ങനെ ചുമ്മാ നിൽക്കുക, ഡോക്ടർ ചോദിക്കുക ആരും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഡോക്ടർ എന്തോ കുറിച്ച് തന്നാലും ഞാനത് എടുത്തോളാം, ഉപയോഗിച്ചോളാം. അല്ല, പേഷ്യന്റിന്റെ വാക്ക് കേൾക്കാതെ വെറുതെ കുറിക്കുന്ന ഡോക്ടറെ പറ്റി നിങ്ങൾ ആലോചിച്ച് വയ്ക്കേ. ഇത് രണ്ടും ശരിയല്ല അല്ലേ? അപ്പൊ അതിന് ഇന്ററാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാ പറഞ്ഞത്. ഓക്കെ, എന്നാ നമ്മൾ അറിഞ്ഞ് ദൈവത്തിന്റെ ആത്മാ നമ്മൾ സംസാരിക്കുമ്പോഴേ ചോദിച്ചു കഴിഞ്ഞാൽ എന്തു വേണം, എന്തു വേണം? ഉത്തരം വേണം. ഓക്കെ, ഇറ്റ്സ് യുവർ ടൈം. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പൊതുവായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി എന്തെങ്കിലും പറയാമോ? ഓക്കെ, Who are you? നിങ്ങൾ ആരാണ്? നിങ്ങൾ ചിലരുടെ വേർഷൻസ് എനിക്ക് വേണം. Who are you? ആരെങ്കിലും ഒരാൾ എനിച്ച് പറഞ്ഞിട്ട് Who are you? See? Who are you?
Young fellows.
Young fellows. See? Always you think about you as young fellow only. You are not. That means it did not describe you completely. Agree? That much you agree? Who are you? Can anybody else say? ആർക്കെങ്കിലും പറയാമോ? ഇല്ല. അങ്ങനെയാണ് ഇനി പറയുന്നത്, ശ്രദ്ധിക്കുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ ദൈവം ആരാണെന്ന് അറിയാൻ ഒക്കോ ഒക്കോ? ദൈവത്തെ അറിയാനൊക്കാത്തതിന്റെ പരിധി നാം നമ്മെ തന്നെ അറിയാത്തത് കൊണ്ടാണ്. യു ഡോണ്ട് നോ ഗോഡ് ബിക്കോസ് യു ഡോണ്ട് നോ യുവർ സെൽഫ്. യു കെൻ നെവർ നോ ഗോഡ് അൺലെസ് യു നോ യുവർ സെൽഫ്. Now the question is, Do we know yourself? Do you know yourself? Huh? It's so confusing. As young people, think with me. What are we learning ultimately? If you don't know who you are, what is the big, big volumes you are writing and reading, and ultimately what it is? It's all a big zero. Because you don't know who you are. Is it not? Agree with me? But you don't want to accept it. You know you are somebody. Is it not? Now the question is, what is the meaning of knowledge? Can we really know myself? Can I know myself? Can I know God? You are all confused. Let me answer this question. You ask a 3-month-old child, who is your mother? Will the child be able to identify? 3 മാസം പ്രായമായ അല്ലെ 6 മാസം പ്രായമായ ഒരു കുഞ്ഞിന് അതിന്റെ അമ്മ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കോ തിരിച്ചറിയാനൊക്കോ പാല് കുടിക്കുന്ന ഒരു തിരിച്ചറിയാനൊക്കും അല്ലെ 1 വയസ്സുള്ള ഒരു കുഞ്ഞിന് തിരിച്ചറിയാനൊക്കോ ഒക്കോ എന്തു പറയുന്നു ഒക്കും എന്നാൽ അമ്മ ആരാണ് എന്ന് ഇംഗ്ലീഷിലൊരു വാചകം പറയാനൊക്കോ ഒക്കെയില്ല അപ്പോ അമ്മ ആരാണെന്ന് ഒരു വാചകം പറയാൻ ഒക്കുന്നില്ലെങ്കിലും അമ്മ ആരാണെന്നറിയാം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാൽ വാസ്തവമായിട്ടുള്ള അറിവ് ഇംഗ്ലീഷിൽ പറയുന്നതല്ല മലയാളത്തിൽ പറയുന്നതിൽ ഒന്നുമല്ല വാസ്തവമായ ജനുവിനായ ഒരു ഇന്റേണൽ അറിവുണ്ട് ഇങ്ങനെ നമുക്ക് ദൈവത്തെ അറിയാൻ ഒക്കും നമുക്ക് നമ്മളെ തന്നെ അറിയാൻ ഒക്കും ഞാൻ നിങ്ങളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും നിങ്ങളൊക്കെ പഠിപ്പുള്ള പിള്ളേരായതുകൊണ്ട് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് അപ്പോ ബുദ്ധിപരമായിട്ട് അറിയേണ്ട ആവശ്യമില്ല അറിയാതെ തന്നെ ഫ്രം ദ വെരി ബീയിങ് നിങ്ങളുടെ അന്തർഭാഗത്ത് തന്നെ നിങ്ങൾക്ക് യാഥാർത്ഥ്യത്തെ അറിയാനൊക്കും ഞാൻ ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പൊ ഈ മുറിയുടെ നീളം എത്ര മീറ്റർ ആയിരിക്കും ഏകദേശം ഐഡിയ പറ ഒരു ഐഡിയ പറ എത്ര മീറ്റർ ആയിരിക്കും നീളം ഒരു നമ്പർ അങ്ങ് പറ ആരെങ്കിലും 16 മീറ്റേഴ്സ് എന്തുവായി 16 മീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തോ എന്തോ ആണ് ബേസിക്കലി മെഷർ ഓഫ് ലെങ്ത് എന്തുവായി ലെങ്ത് എന്ന് പറയുന്നത്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു
ലെങ്തിനെ പറ്റി നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് എഴുതാമോ മെഷർ യു ആർ അഗൈൻ റിപ്പീറ്റിംഗ് ദി സെയിം തിങ്
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്
വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഐ ആം ആസ്കിംഗ്
ദാറ്റ് ഈസ് ലൈക്
വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ് സ്റ്റാർട്ടിംഗ് ടു There should be 2 points. If there is no point, will there be distance? See, my first question is, do you know about yourself? Your answer was no. I am trying to justify you and give you an explanation for that. I want to tell you, you don't know what is left. You really don't know. See? You say 1 meter is 100 centimeters, but it's a centimeter is a length. What is centimeter? You say it is 10 to the power of 8 angstrom unit. That is again a length. But what is finally a length? No answer for that. Same thing with the time. 1 hour, you know what? 1 hour? 60 minutes. 60 minutes? 1 minute? 60 seconds. But what is a second after all? It's a second. What is it?
Time.
You call it time, but what is the stuff you are talking about? Now, again, space. What is space? Can you tell, anybody tell what is space? You have many science students are there, graduate, employed people. You tell one sentence about space, which everybody understands. Space! Extension of, you should define heavenly bodies. Say, you don't know what is length. I want to tell you, nobody knows. You don't know what is time. I say, nobody knows. You don't know what is space. I say, nobody knows. Then, in our physics book, chemistry, mathematics is all full. What is? Why? I want to tell you, these are presumptions, basic, other mathematical derivation kudade, nammal understand cheyyunna, nam manasilakkunna prathamika tattvangalanu. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ദൈവത്തെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നതല്ലാതെ സ്പേസ് പോലെയും ടൈം പോലെയും ബേസിക് കോസ് ദൈവത്തെപ്പറ്റിയുള്ള അറിവ് അത് അങ്ങനെ ഏറ്റെടുക്കും. യു ജസ്റ്റ് ഇറ്റ് ഈസ് ഇൻസ്പയർഡ് ഓർ യു കോൾ ഇറ്റ് ഈസ് ഇൻബോൺ. ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ എന്ന് പറഞ്ഞാ ദൈവത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നിലയിൽ ദൈവത്തെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അറ്റ്ലീസ്റ്റ് ഇനിയും ദൈവത്തെപ്പറ്റിയുള്ളതായ അറിവ് വർദ്ധിക്കണമെങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളെ പറ്റിയുള്ളതായ അറിവ് വർദ്ധിക്കാതെ ദൈവത്തിന്റെ സ്റ്റഫിനെ പറ്റി നമുക്ക് അറിവ് ഉണ്ടാകാൻ ഒക്കില്ല. മനസ്സിലായില്ലോ? എഗ്രി വിത്ത് മീ? അൺലെസ് ഐ നോ മോർ അബൌട്ട് മൈസെൽഫ്, ഐ കനോട്ട് നോ അബൌട്ട് എനിത്തിങ് ഔട്ട്സൈഡ് മൈസെൽഫ്. ഓക്കെ. അപ്പോ ദൈവത്തെ പറ്റിയുള്ള അറിവിനകത്തുള്ളതല്ല പ്രശ്നമല്ല നമുക്ക്. പിന്നെയോ, നമ്മളെ പറ്റിയുള്ളതായ നമ്മുടെ അറിവിലാണ് നമുക്ക് പരാജയം. ഏതാണ് അനുസരിക്കേണ്ടത്, എന്താണ് നമുക്ക് വേണ്ടുന്നത്, നമ്മുടെ പേഴ്സ്യൂട്സ് എന്താണ്, വാട്ട് ഈസ് മൈ ലൈഫ് ആൻഡ് വാട്ട് ഐ വാണ്ട് ടു ഡു വിത്ത് മൈ ലൈഫ്, ദിസ് ഈസ് ദ ബിഗ് ക്വസ്റ്റ്യൻ. ദൈവത്തെ പറ്റി അങ്ങനെ എല്ലാവർക്കും അറിവുള്ളത് കൊണ്ടാണ് ന്യായവിധി ന്യായമായിരിക്കുന്നത്. എവരിബഡി നോസ്. അപ്പോ ആ ദൈവത്തെ പറ്റിയുള്ള അറിവിന്റെ എക്സ്റ്റെൻഷൻ ആണ് വിശുദ്ധ വേദപുസ്തകം. അപ്പൊ വിശുദ്ധ വേദപുസ്തകം എഴുതുന്നതിന് മുമ്പാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. അബ്രഹാം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ വായിച്ചിട്ടല്ല അബ്രഹാമിന്റെ വിശ്വാസം. അപ്പോ എല്ലാ മനുഷ്യർക്കും ബോധ്യമായ ആ സത്യത്തിൽ ചിലത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എവിടെ നിങ്ങൾക്ക് തന്നെ പറയാനുള്ളതേ ഉള്ളൂ, എല്ലാവർക്കും മനസ്സിലാകുന്ന സത്യം. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായല്ലോ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില സത്യങ്ങളൊന്ന് എടുത്തു പറയാവോ? അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ നിങ്ങൾക്കുള്ളിൽ തന്നെ വചനമുണ്ട്. ആദ്യമായിട്ടത് എടുക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം അല്ല, പ്രോവേബ്സ് പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം. വാക്ക് പറയാമോ ആർക്കെങ്കിലും? വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. അപ്പോ നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ശ്രേഷ്ഠമായ ആലോചനയുണ്ട്. അത് വിവേകം ഉപയോഗിച്ച് കോരിയെടുത്താൽ ബൈബിളിലെ കാര്യമായിട്ട് അത് എഗ്രി ചെയ്യും ന്യായമായിട്ട്. ഇനിയും മനുഷ്യന്റെ ഹൃദയത്തിലെ ആഴമുള്ള വെള്ളം അത് കോരിയെടുക്കുന്നതിന്റെ അതിന്റെ ഒതന്റിസിറ്റി ബൈബിൾ അനുസരിച്ച് അതിനെ നിങ്ങൾ തട്ടി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ പല യാഥാർത്ഥ്യങ്ങളും. അവയിൽ ചില കാര്യങ്ങൾ, ഒന്ന്, ഗുഡ് ആൻഡ് ബാഡ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് പറ്റിയിരിക്കുന്നതായ ഏറ്റവും നമുക്ക് പറ്റിയിരിക്കുന്ന വലിയ പരാജയങ്ങളിൽ ഒന്ന്, നന്മയും തിന്മയും തമ്മിലുള്ളതായ വ്യത്യാസം അതിനൊരു ബോർഡർ ലൈൻ, അത് എവിടെയെന്ന് അറിയാൻ പാടില്ലാത്തത്. ഒരാൾക്ക് നന്മയായിരിക്കുന്നത് മറ്റൊരാൾക്ക് തിന്മയായിരിക്കുന്നു. അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇത്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഇത് സഹായിക്കും. ഈസ് ദേർ എ ബേസിക് തിങ് കോൾഡ് ഗുഡ്? നന്മ എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ എങ്ങനെ, എന്തുകൊണ്ട് നിങ്ങളിത് പറയുന്നു? നമുക്ക് പറയാം, സ്പേസ് ഉണ്ടെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ, ലെങ്ത് ഉണ്ടെങ്കിൽ എന്തുണ്ട്? നന്മ ഉണ്ട്. മിനിമം ലൈഫ് ഈസ് ബെറ്റർ ദാൻ ഡെത്ത് അല്ലേ? ഇത്രയും ഒരു ബേസിക്കായ ചിന്തയില്ലാത്ത ഒരാളിനോട് ബൈബിളിൽ ഒന്നും പറയാനില്ല. ഏത്? ലൈഫ് ഈസ്, ലിവിംഗ് ഈസ് ബെറ്റർ ദാൻ ഡൈ ഫോർ ക്രൈസ്റ്റ് ഈസ് ഡിഫറെന്റ് ബട്ട് ദ വെരി എക്സിസ്റ്റൻസ് ടു എക്സിസ്റ്റ് ഈസ് ബെറ്റർ ദാൻ നോൺ എക്സിസ്റ്റൻസ്. ഇത്രയും സംബന്ധിക്കുന്ന ഒരു കൈപൊക്കിക്കാട്ട്. യാ, നിങ്ങൾ അഗ്രി ചെയ്യുക. To exist is better than non-existence. ഇതൊരു ബേസിക് ചിന്തയാ. അപ്പോ ടു എക്സിസ്റ്റ് ഈസ് ബെറ്റർ ദാൻ നോൺ എക്സിസ്റ്റൻസ് ചിന്തിക്കുന്നതായ ആ ഒരു ചിന്തയില്ലാത്ത ആളുകളാണ് പരീക്ഷയ്ക്ക് നോക്കുന്ന അറിയുമ്പോ പോയി കെട്ടിയാൻ ചെയ്യാറുള്ളത്. ഇത് അടിസ്ഥാനപരമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു ചിന്തയാണത്. പിന്നെ ഇപ്പൊ ഈ ഫാൻ മൂവ് ചെയ്യുന്നു, ചുമ്മാ അങ്ങ് മൂവ് ചെയ്യണോ? ഇപ്പൊ നിങ്ങളുടെ കൺസെപ്റ്റ് പറഞ്ഞു, മൂവ് ചെയ്യുന്ന ഏത് കാര്യവും അതിന്റെ പുറകിൽ ദേർ ഷുഡ് ബി എ കോസ്. ഇസ് ഇറ്റ് നോട്ട്? കോസ് ഇല്ലാതെ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് കാണിക്കാവോ നിങ്ങൾക്ക്? തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ചിന്ത കൊണ്ടുവന്നത്. തോമസ് അക്വിനാസ് പറഞ്ഞു, ഏത് മൂവ് ചെയ്യുന്ന കാര്യത്തിന്റെയും പുറകിൽ, ഏത് മൂവ്മെന്റിന്റെയും പുറകിൽ മറ്റൊരു മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. യു ക്യാൻ ലിങ്ക് ഇറ്റ്, ഗോ ഓൺ ലിങ്ക് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈം മൂവ് യൂണിവേഴ്സിൽ ഉണ്ടാകണം. ആര്? പ്രൈം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മൂവ്മെന്റ് ഒരിക്കലും തന്നെ തുടങ്ങാൻ ഒക്കില്ല. ഒന്നാമത്തെ മൂവ്മെന്റ് അത് ദൈവമാണ് ആരംഭിച്ചത്. ഓക്കെ, അത് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാകുന്ന കാര്യമാ, അവിടെ ദൈവത്തെ നമുക്ക് കാണാൻ നോക്കൂ. ഇനിയും ഡിസൈൻ എന്ന് പറഞ്ഞാ, ഡിസൈൻ എന്ന് പറഞ്ഞാ എന്തോ, ഒരു വാചകാരം പറയാം, എന്തോ ഡിസൈൻ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങളൊരു ഗ്രൗണ്ട് ഡിസൈൻ കാണുന്നില്ലേ? എന്നാ വെറുതെ മണ്ണിൽ ഡിസൈൻ കാണാൻ ഒക്കുന്നുണ്ടോ? ഈ ഡിസൈൻ ഇവിടെ കണ്ടാൽ അതിന്റെ അർത്ഥം എന്തുവാ? ആ യെസ്, യു ക്യാൻ സീ എ സംബഡി, യു ക്യാൻ സീ എ സംബഡി ബിഹൈൻഡ് ഇറ്റ്. ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, ഇത് പണിതാണോ? ആണോ? നിങ്ങൾ കണ്ടോ? അപ്പൊ നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറത്ത് പോയല്ലോ അല്ലേ? യെസ്. ഇനിയും ഇവിടെ ഇത്രയും വലിയൊരു ഹോൾ ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താ? ഒരു 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 അടുക്കളേക്കാളും വലുതായത് എന്തായിരിക്കും? ഇത് പണിതപ്പോ ഇത് അടുക്കളേക്കാളും വലുതായിട്ട് ഉണ്ടാക്കി വല്ല ഉദ്ദേശിച്ച അവര്? പറ എന്തോ, ഇതൊരു ഹോളായിട്ടാണ് ഉണ്ടാക്കിയേ. അപ്പോ ഡിസൈനിന്റെ പുറത്ത് എന്തുണ്ടായിരുന്നു? പർപ്പസ് ഉണ്ടായിരുന്നു അല്ലേ? ഡിസൈനിന്റെ പുറകിൽ പർപ്പസ് ഉണ്ട്. ഈ ഹോൾ ഉണ്ടാക്കിയ സമയത്ത് ഇതിനെ ആരെങ്കിലും എന്തിനെ ഇത്രയും വലുതായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഇല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്. ഈ ഉദാഹരണം ഒരുപക്ഷെ നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടതാണെങ്കിൽ കേട്ടുകയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അമ്മ സ്റ്റൗവിൽ അല്പം വെള്ളം ചൂടാക്കാൻ വെച്ചു. ഞാൻ എവിടെയും പറയുന്ന ഉദാഹരണം കേട്ടിട്ടുള്ളവരുണ്ടാവും. ഇത് ആളുകൾക്ക് കേൾക്കേണ്ട ആവശ്യമാണ്. ആ വെള്ളം അവർ ചായക്ക് വെച്ചതായിട്ടുള്ള വെള്ളമാണ്, പക്ഷെ നിങ്ങൾ എടുത്ത് കാല് കഴിയാൽ നിങ്ങളുടെ അമ്മ മിണ്ടാതിരിക്കോ? മിണ്ടാതിരിക്കോ? നിങ്ങളാണെ മിണ്ടുവോ? എല്ലാം പറയുമോ? എന്തെങ്കിലും പറയുമോ? എന്തായിരിക്കും പറയുന്നേ? എന്തായിരിക്കും പറയുന്നേ? ഒന്ന് പറയൂ. ഞാൻ ചായക്ക് വെച്ച വെള്ളമാണെന്ന് നിനക്കറിയത്തില്ലേ? നീ എന്തിനാ എടുത്തത്? കാല് കഴിയതെന്ന് ചോദിക്കും അല്ലേ? അപ്പോ നിസാരപ്പെട്ട കാര്യത്തിൽ പോലും നിങ്ങൾക്ക് എന്തോ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ഞാൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നാം ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യത്തിൽ നമുക്ക് പർപ്പസ് ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഉണ്ടാക്കിയത് വെറുതെയാണ് ചിന്തിക്കുന്നവൻ ദൈവത്തെ അപമാനിക്കല്ലയോ? ദൈവത്തെ അറിയാനായിട്ട് നാം നമ്മളെ തന്നെ നോക്കിയാൽ മതി. യേശു പറഞ്ഞു, നിങ്ങളിൽ ഒരാളിനോട് മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിൽ എല്ലാം അറിയാം. ആ അറിവിൽ കൂടി നമുക്ക് എന്തുണ്ടാകണം? സ്വർഗസ്ഥനായ പിതാവിനെ നമ്മള് അറിയണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് ഒന്ന് വിളിക്കാമോ? കൻ യു കോൾ മൈ ഹെവൻലി ഫാദർ എന്ന് വിളിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ദൈവത്തിന് നമ്മെ ഉണ്ടാക്കിയത് ഒരു പർപ്പസ് ഉണ്ട്. സ്തോത്രം. ഈ കഴിഞ്ഞിരിക്കുന്ന ഈ വാച്ച് നല്ല കളറാണ്, കയ്യിൽ എപ്പോഴും കൊട്ടിക്കൊണ്ട് നടക്കാം, പക്ഷെ ഇത് സമയം മാത്രം കാണിക്കുന്നില്ലെങ്കിൽ ഇതിനെ എന്തോ പേരാ വിളിക്കേണ്ടത്? സമയം കാണിക്കുന്നില്ല, എന്തോ പേരാ വിളിക്കേണ്ടത്? ആര് പറയുന്നത്? വേസ്റ്റ് എന്നാണോ? അപ്പൊ നമ്മൾ ഉത്തരം തന്നു. ദൈവം നമ്മെ എന്തൊന്നിനു വേണ്ടി ഉണ്ടാക്കിയോ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ വിളിക്കേണ്ടിയേ? മനസ്സിലായല്ലോ. അപ്പോ നമ്മുടെ ലക്ഷ്യം ദൈവം നമ്മെ എന്തൊന്നിനു വേണ്ടി ഉണ്ടാക്കിയോ അത് നിറവേറുക എന്നുള്ളതാ. ഇനിയും അതെങ്ങനെ നമുക്ക് സാധിക്കും? നിങ്ങളൊരു റെഫ്രിജറേറ്റർ വാങ്ങിച്ചാൽ, ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചാ, ആ കമ്പ്യൂട്ടർ നിങ്ങളുടെ വകയാ, ഫ്രിഡ്ജ് നിങ്ങളുടെ വകയാ എന്നാ ഒരു നല്ല കമ്പനിക്കാരനാണോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മാനുവൽ കൊടുത്തരും ഇല്ലേ? വോൾട്ടേജ് എന്തായിരിക്കണം? 110 വോൾട്ട് ആണോ? 230 ആണോ? നമ്മൾ ആരും മാനുവൽ നോക്കാതെയാ ഈ ഫ്രിഡ്ജ് കൊണ്ടുപോയി കുത്തുന്നത്. എവിടെ? നമ്മുടെ പ്ലഗ് പോയിന്റ് കുത്തുന്നത് മാനുവൽ നോക്കാതെയാ. എന്നാൽ അറ്റ്ലീസ്റ്റ് അത് കേടാകുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? ഈ മാനുവൽ ഒന്ന് തുറന്ന് നോക്കണം. അത് വലിയ കാര്യമാണോ? അപ്പോ വെറും ഒരു മെഷീനറി ഉണ്ടാക്കുന്ന ലോകത്തിലെ കമ്പനിക്കാരനറിയാം ഒരു മാനുവൽ കൂടെ പുറത്ത് വിടണമെന്നുള്ളത് അതിന്റെ കൂടെ. എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഈ ആത്മാവിനെ, നിന്റെ ആത്മാവിനെ, എന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു വിട്ട ദൈവം വെറുതെ അങ്ങ് വിട്ടിട്ടില്ല. ഇതെങ്ങനാ ഫങ്ഷൻ ചെയ്യുന്നുള്ള ഒരു മാനുവൽ കൂടെ ദൈവം വിട്ടിട്ടുണ്ട്. അതിന്റെ പേരാ വിശുദ്ധ വേദപുസ്തകം എന്നുള്ളത്. മനസ്സിലായോ? വിശുദ്ധ വേദപുസ്തകം. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ള നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ മാനുവലാ. ഇത് ശ്രദ്ധിക്കാതെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ജീവിതത്തിലെ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. നമുക്ക് എല്ലാവർക്കും അത് പറയാൻ കഴിയും. ഇത് നിങ്ങൾ മറ്റുള്ളവരോടും പറയണം. ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ വേദപുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? കർത്താവായ യേശു ദൈവപുത്രനാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഈ ലോകത്തിലെല്ലാവരും ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മേജർ റിലിജ്യൻ ആയതുകൊണ്ട് അങ്ങനെ ആകണമെന്നില്ല. അത് മാത്രമല്ല, യേശുവിനെ ശ്രദ്ധിക്കുക. ഈ വേദപുസ്തകത്തിൽ 2000 പ്രാവശ്യത്തിലധികം ഇങ്ങനെ പറയുന്നു, Thus says the Lord. ദൈവം ഇപ്രകാരം പറഞ്ഞു. എന്താ? ദൈവം ഇപ്രകാരം പറഞ്ഞു. അത് രണ്ട് സാധ്യതയുള്ളൂ. ഒന്നിലത് കള്ളമാണ്, ഒന്നി ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെ ദൈവം അങ്ങനെ പറഞ്ഞു. മൂന്നാമതൊരു സാധ്യതയില്ല, ദൈവം അങ്ങനെ പറഞ്ഞില്ല എന്ന് ഒരാൾ ചിന്തിച്ചാൽ, ചിന്തിച്ചിട്ട് ഈ വചനം വായിച്ചതിന്റെ സത്യം ഗ്രഹിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം പറഞ്ഞതാണെന്ന് അറിയാനൊക്കും. അതിന്റെ ഒറ്റ ഉദാഹരണം മതി. ദൈവം ഇപ്രകാരം പറഞ്ഞെന്ന് പറഞ്ഞതായ പ്രവാചകന്മാർ, അവര് രാജാക്കന്മാരായിരുന്നില്ല, മിക്കവാറും പേര് സാധാരണക്കാരായിരുന്നു. അവരിൽ പലരെയും ദൈവം അങ്ങനെ പറഞ്ഞെന്നുള്ള വിഷയം പറഞ്ഞതുകൊണ്ട് ഇവരെ കൊല്ലാനായിട്ട് രാജാക്കന്മാർ പിടിച്ചു. ഞാൻ എല്ലാം കൂടെ ചേർത്ത് പറയുകയാണ്. അവരോട് പറഞ്ഞു, നീ തള്ളിപ്പറ, ദൈവം പറഞ്ഞിട്ടില്ലെന്ന് പറ, നീ ഇതിനെ നിഷേധിക്കുന്നു പറഞ്ഞപ്പോൾ ഈ ആളുകളെല്ലാം തന്നെ അവരുടെ രക്തം കൊടുത്ത് മരിക്കുവാൻ തയ്യാറായിട്ട് അവര് ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് അവരിൽ പലരും. ആർ യു ഗെറ്റിംഗ് മീ? മനസ്സിലായോ? സ്വന്തം രക്തം കൊടുത്ത് സ്വന്തം പ്രാണനെ അർപ്പിച്ച് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള സാക്ഷ്യം അവര് പറഞ്ഞു. നമ്മൾ ആരും നമുക്ക് കള്ളമാണെന്ന് അറിയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മരിക്കാൻ തയ്യാറാകുമോ? അതേ പറഞ്ഞില്ലേ, നമ്മളെ പറ്റിയുള്ള അറിവിൽ നിന്നും പല കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞില്ലേ? ഇത് നിശ്ചയമായിട്ടും കള്ളമാണെന്ന് അറിയാവുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആരും മരിക്കാൻ തയ്യാറാകില്ല. അറ്റ്ലീസ്റ്റ് മരിക്കാറാകുമ്പോഴെങ്കിലും അതിനെ തിരുത്തി പറയും. അപ്പോ ഈ ഒരു സാക്ഷ്യം വളരെ വിലപ്പെട്ട സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 1500 വർഷം കൊണ്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. 40-ൽ എഴുത്തുകാരാണ് ബൈബിൾ എഴുതിയത്. അവര് ഒരു കണക്ക് പറയുന്ന ഏകദേശം 2500 മൈലുകൾ ചരിസ് ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അവര്. 1500 years, about 40 people living in an area of about 2500 square miles. അവരിൽ പലർക്കും ഒരാൾക്ക് മറ്റൊരാളെ അറിയാവുന്ന ആളായിരുന്നില്ല. എന്നാൽ അവരെല്ലാവരും ഒന്ന് തന്നെ എഴുതിയത് ഒന്ന് മറ്റൊന്നിന്റെ തുടർച്ചയാണ്. ഓക്കെ, അത് മാനുഷികമല്ല, അത് ദൈവികമാണ് എന്നുള്ളതിന്റെ തെളിവാണത്. ഞാൻ ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, എല്ലാവരും ബൈബിളിൽ പൊക്കിക്കാട്ടെ, ബൈബിളിൽ നിന്ന് പൊക്കിക്കാട്ടെ. ഈ ബൈബിൾ നിന്റെയും എന്റെയും ജീവിതത്തിനുള്ള എന്റെ ദൈവത്തിന്റെ മാനുവലാണ്. ഇവിടെ ഒന്നാമതായി നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. രണ്ടാമതായി ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ബൈബിൾ നമ്മുടെ രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ നമ്മോട് പറയുന്നു, ജീവിതത്തിന്റെ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു. ഈ വചനം അത് നമ്മെ ന്യായം വിധിക്കും. നമ്മളൊക്കെ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാ, നമ്മളെല്ലാവരും പള്ളിയിൽ പോകുന്നവരാ, ഞായറാഴ്ച ആരാധിക്കുന്നവരാ, അത് പോരാ. ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ളത് മാത്രമല്ല, ദൈവത്തിന്റെ വചനം അത് ക്രിയ ചെയ്യാനുള്ളതാണ്. ദൈവം പറഞ്ഞു, എന്റെ വചനം അതിന്റെ പ്രവൃത്തി നിറവേറ്റാതെ മടങ്ങി വരികയില്ല. അപ്പോ ദൈവത്തിന്റെ വചനം, വചനം തന്നെ പറയുന്നു ഭൂമി ആകാശം എങ്ങനെ ഉണ്ടായത്, ദൈവത്തിന്റെ വചനത്താൽ ഉളവായത്. സയൻസ് പഠിക്കുന്നവർക്കറിയാം, ദ വോയിസ് ഇറ്റ്സെൽഫ് ഈസ് എനർജി അല്ലേ. ആ വോയിസ് എന്ന് പറയുന്ന ഊർജമാ, ദൈവത്തിന് പുറപ്പെട്ടതായിട്ടുള്ള വോയിസിന് കേവല ഊർജം മാത്രമല്ല ജീവനും കൂടെ ഉണ്ട്. അപ്പോ നമ്മളൊക്കെ വചനം കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ വചനത്തിന്റെ പ്രവൃത്തി നമ്മളിൽ നിറവേറ്റാനുണ്ട്. അപ്പോ വചനം വന്ന് നമ്മളിൽ വെയിറ്റ് ചെയ്യുകയാണ്, നാളുകളായി നമ്മുടെ ഹൃദയത്തിൽ മുട്ടുക. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? വചനത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ നിറവേറ്റുവാനായിട്ട്. എന്തോ ആണ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തി? ബൈബിളിലുടനീളം പരിശോധിച്ചാൽ പുതിയ നിയമകാലത്തെ മെസ്സേജ്, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മനസാന്തരം എന്ന് പറയുന്ന അനുഭവം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മളിൽ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പ്രവൃത്തി. മനസാന്തരപ്പെടണം, ഒരു തകർന്നു നുറുങ്ങിയുള്ള ഹൃദയം നമുക്ക് ഉണ്ടാകണം. അതിനെയാണ് വീണ്ടും ജനനമെന്ന് കർത്താവ് പറയുന്നത്. ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം നമ്മൾ എല്ലാവരും പ്രാപിക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്യുവാൻ നമ്മൾ അനുവദിക്കണം. ഈ വചനം നമ്മൾ എത്രമാത്രം ക്രിയ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും ചോദന ചെയ്യാം. നമ്മൾ അനേക കാര്യങ്ങൾ ആദ്യത്തോട്ടുള്ള ചിന്തിച്ചു. ഇപ്പോ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ നമ്മളൊരു അവസരം കൊടുത്താൽ ആ പർപ്പസിന്റെ ഒരു റീബിഗിനിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കും. ഈ സെഷനിൽ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയതുപോലെ ചോയ്സിനെ പറ്റി പറയാനാണ് എനിക്ക് പ്രത്യേകിച്ചൊരു നടത്തിപ്പുള്ളത്. അതോട് ചേർന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എന്നാൽ ചോയ്സിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. കുടുംബജീവിതത്തെ പറ്റിയുള്ള ബന്ധത്തിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്രിസ്തീയ കുടുംബങ്ങൾ തകർച്ചയുടെ വക്കില. നിങ്ങൾ ആരും അത്ഭുതപ്പെടരുത്, ക്രിസ്തീയ കുടുംബങ്ങൾ തകരുന്നു, അതിന് കാരണമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു കാര്യം ഞാൻ പറയും, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അക്രൈസ്തവ കുടുംബങ്ങൾ തകരുന്നതിനേക്കാൾ കൂടുതലായി ക്രിസ്തു കുടുംബങ്ങൾ തകരാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ശ്രദ്ധിക്കണം. അക്രൈസ്തവ കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾ വിവാഹം കഴിക്കുന്നതായ ഒരു പെണ്ണിനെയും ചെറുക്കനെയും അവർ തമ്മിൽ കാണാതെ വിവാഹം കഴിക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പെണ്ണ് ആരായിരിക്കണം, ചെറുക്കൻ ആരായിരിക്കണം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നേ? പേരൻസ് ആ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആ തീരുമാനിക്കുന്നേ. അപ്പോ ആ കുടുംബങ്ങളെ കുടുംബങ്ങളാക്കി വെച്ചിരിക്കുന്നത് അവരുടെ ചോയ്സ് അല്ല, പിന്നെയോ അവരുടെ കമ്മ്യൂണിറ്റിയാണ് പുരുഷനെയും സ്ത്രീയെയും അടുപ്പിച്ച്, പുരുഷനെയും സ്ത്രീയെ ഒന്നിച്ചു കൊണ്ടുവന്ന് അവരെ കമ്മ്യൂണിറ്റി ആക്കി, അവരെ കുടുംബമാക്കി വെക്കുന്ന ആരാണ്? ആ കമ്മ്യൂണിറ്റിയുടെ പണിയാ. മനസ്സിലാകുന്നുണ്ടോ? അവരെ ചൂസ് ചെയ്തില്ല പെണ്ണ്. പലപ്പോഴും പെണ്ണ് ചെറുക്കനെയും ചെറുക്കൻ പെണ്ണിനെയും ചൂസ് ചെയ്യാത്തത് കൊണ്ട് കമ്മ്യൂണിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് ആ കുടുംബങ്ങൾ. ഇത്രയും മനസ്സിലായോ? അപ്പോ ആ കുടുംബങ്ങൾ എന്തായിരിക്കണം തീരുമാനിക്കുന്ന ആരാ? കമ്മ്യൂണിറ്റിയാ. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവൻ ഫ്രീയാണ്. അപ്പോ കമ്മ്യൂണിറ്റിയുടെ വകയായിട്ടുള്ള, പാരമ്പര്യത്തിന്റെ വകയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മാറ്റിവെച്ചു. അതിനുശേഷമായിട്ട് അവർ ഫ്രീ ആയിട്ട് അവരുടെ പുരുഷനും സ്ത്രീയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുന്നു. അതിനുശേഷം തുടർന്നുള്ള കാര്യങ്ങൾ, സ്വീകരിക്കേണ്ടത് എന്താണ്, സ്വീകരിക്കേണ്ടത് എന്താണെന്നെ പറ്റിയുള്ളതായ വിവേചനം അവര് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട്, അറിയിട്ടിങ് മീ, സ്വാതന്ത്ര്യം ഉപയോഗിച്ചവരെ സ്വതന്ത്രരായി. എന്നാൽ തുടർന്നുള്ളതായ മക്കളെ വളർത്തുന്ന കാര്യത്തിലോ, മക്കൾ വളർന്നു വരുന്ന കാര്യത്തിലോ ഡൂസ് ആൻഡ് ഡോൺസിനെ പറ്റി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ നോ ചർച്ചിനില്ലാത്തത് കൊണ്ട് ആളുകൾ വഴിവിട്ടു പോകുന്നു. Are you getting me? Value system highlight ചെയ്യാത്തതുകൊണ്ട്, അതായത് കർത്താവായ യേശു പറഞ്ഞ ഉപമയിൽ ഒരു ദുരാത്മാ ഒരു വീടിനെ വിട്ടുപോയ ശേഷം വീണ്ടും അതിലേക്ക് മടങ്ങി വരുമ്പോൾ അതിനെ അടിച്ചു വാരിയും അലങ്കരിച്ചതും ഒക്യുപ്പൈ ചെയ്യാത്തതുമായി കാണുന്നു. അപ്പോൾ തന്നെക്കാൾ ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ട് അത് വരുന്നു. ഒരു മാർക്സിസ്റ്റുകാരനോട് ചോദിച്ചു, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന എന്തോ ആണെന്നുള്ളത്, അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു അല്ലേ. എന്നാ ഒരു 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 ക്രിസ്ത്യൻ ചർച്ചിലെ ഒരു യുവാവിനോട് എഴുതി, നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന എന്തോ, ഇങ്ങനെ നിൽക്കുന്നതല്ല നമുക്കൊന്നും പറയാനില്ല അല്ലേ. ആർ യു ഗെറ്റിംഗ് മീ? നമ്മൾ നന്മയായതിനെ കൊണ്ട് നമ്മുടെ വീടുകളെയും നമ്മുടെ മനസ്സുകളെ നിറയ്ക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയായത് നമ്മൾ മാനസാന്തരപ്പെട്ടിട്ട് ദൈവം മുമ്പാകെ നമ്മൾ തന്നെ താഴ്ത്തണം. ഐ റിപ്പീറ്റ്, ക്രിസ്ത്യൻ ഹോംസ് ആർ അറ്റ് മോർ റിസ്ക് ടു ബി ബ്രോക്കൺ ബിക്കോസ് ഓഫ് ദിസ് റീസൺ, ബിക്കോസ് കമ്മ്യൂണിറ്റി കനോട്ട് മേക്ക് യു, യു ഹാവ് ബിക്കം ഓൾറെഡി ഫ്രീ. സോ യു നീഡ് ടു മേക്ക് ദ റൈറ്റ് ചോയ്സസ്. അണ്ടിൽ യു മേക്ക് ദ റൈറ്റ് ചോയ്സസ്, യു കനോട്ട് പ്രോഗ്രസ് ഇൻ ലൈഫ്. ആർ യു ഗെറ്റിംഗ് മീ? ദ വേൾഡ്, ലോകത്തിന്റെ കുടുംബങ്ങൾ ജീവിക്കും, അവർ വളരും, അവർ ബിസിനസ് ചെയ്യും. But until you make the right choices, you are already a free person. God wants you to be free. You will never reach the target again. And you will be like a wandering star in life. ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? Then comes the significance of right choices. What should I choose? നമ്മള് ദൈവത്തെ ചൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ വകയാവുന്നുള്ളൂ. ഒരു രീതിയിൽ, unless you choose God, you don't become God's in a special way. I will give a simple example. നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഒരാളെന്ന് കൈപ്പൊക്കിക്കേ, നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം നിങ്ങൾ എന്തോ ചെയ്തു. ചുമ്മാ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾ ശമ്പളം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോ നിങ്ങളുടെ അപ്പൻ അല്ലെ അമ്മ പോക്കറ്റിൽ കൈയിട്ട് ഞാൻ അതിനെ വളർത്തതെന്ന് പറഞ്ഞ് ആ ശമ്പളം മുഴുവൻ എടുത്തതായിരുന്നെങ്കിൽ വാസ്തവത്തിൽ ശരിയല്ലേ? പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാകുമായിരുന്നോ? ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെ കൊണ്ട് നമ്മൾ അറിയണം ദൈവം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അപ്പോ മാതാവ് പിതാവാണ് വളർത്തിയത്. ആദ്യമായി കിട്ടുന്ന ശമ്പളം ഒരുപക്ഷെ അവർക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ളതാ, കൊടുക്കണമെന്ന് വിചാരിച്ചാ വന്നത്. പക്ഷെ വീട്ടിൽ കയറുമ്പോ തന്നെ മാതാവോ പിതാവോ പോക്കറ്റിൽ കൈയിട്ട് അത് എടുത്താൽ നമ്മൾ അത് അംഗീകരിക്കുന്നില്ല അല്ലേ. അത് എടുത്തു കൊടുത്തെങ്കിൽ മാത്രമേ അത് അവരുടെ വകയാകുന്നുള്ളൂ. ശരിയായിട്ട് ശ്രദ്ധിക്കണം, ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ വകയാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾ വിശേഷമായ ദൈവത്തിന്റെ വകയാണ്. യെസ്, നമ്മുടെ വീട്ടിലാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് വടയുണ്ടാക്കി, നിങ്ങളുടെ പാത്രത്തിൽ നിങ്ങൾക്കൊരു മൂന്ന് വട തന്നു. അന്നേരം ആ ഫ്രണ്ട് കയറി വന്നത്, ഒരാൾ കയറി വന്നു, അവര് വേറൊരാൾ കയറി വന്നു. അപ്പൊ ഒരു കുഞ്ഞിനോട് ചോദിക്കാതെ ആ മൂന്ന് വടയിൽ ഒരെണ്ണം എടുത്താൽ കുഞ്ഞുങ്ങൾ കരയില്ലേ? കരയുന്നവർ കാണുമായിരിക്കും. അപ്പൊ ന്യായമായിട്ട് ചെയ്യുന്നത് എന്തോ, അത് അവരുടെ കൈ കൊണ്ട് തന്നെ എടുത്തു കൊടുക്കുന്നതാണ് അതിന്റെ ന്യായം. മനസ്സിലായില്ലേ ഞാൻ മോറൽ പ്രിൻസിപ്പിൾ ആ പറയുന്നത്? അണ്ടിൽ യു ഗിവ് യുവർസെൽഫ് ടു ക്രൈസ്റ്റ്, അണ്ടിൽ യു ഗിവ് യുവർസെൽഫ് ടു ഗാഡ്, ദർ ഇസ് എ ഗൾഫ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഈ കാണുന്ന ലോകത്തിലെ മരവും ഈ ലോകത്തിലെ മൃഗങ്ങളെയും ഈ ലോകത്തിൽ കാണുന്ന മലകളെ ദൈവം ഉണ്ടാക്കിയതുപോലെ മാത്രമേ നമ്മളെ ദൈവം ഉണ്ടാക്കിയതായിട്ടിരിക്കുന്നുള്ളൂ. ദൈവം പറയുന്നു, സങ്കീർത്തനത്തിൽ പറയും, ഞാൻ കാളകളുടെ മാസം തിന്നുമോ, ഞാൻ കൊലാട്ടുകന്മാരുടെ രക്തം കുടിക്കുമോ, എനിക്ക് വിശന്ന ഞാൻ നിന്നോട് പറയുമോ, കാട്ടിലെ സകല മൃഗങ്ങളും എനിക്കുള്ളവയാവുന്നു. അങ്ങനെയാണെ മൃഗങ്ങൾക്ക് എന്ത് പറയാം? ഞങ്ങളും ദൈവത്തിനുള്ളവയാണ്. പക്ഷെ അവരെ തന്നെ ദൈവത്തിനായിട്ട് കൊടുത്തിട്ടില്ല. ആർ യു ഗെറ്റിംഗ് മീ? ചൂസ് to give yourself to God. Hallelujah. Will you make it? Are you understanding the importance of that? Hallelujah. Praise the Lord. ഒരു കൊച്ചു കുഞ്ഞൊരു ഉദാഹരണം കാണിച്ചു. അതിന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് പല ആളുകളും ബർത്ത്ഡേ സമ്മാനം കൊണ്ടു തരുന്നത് കണ്ടുകൊണ്ട് ഒരു കുഞ്ഞ്, രണ്ടോ മൂന്നോ വയസ്സൊരു കുഞ്ഞ് ഒരു പുതിയ കാര്യം ചെയ്തു. എല്ലാവരും ബർത്ത്ഡേ സമ്മാനം കൊണ്ടുവന്നുകൊണ്ട് കണ്ടപ്പോ കുഞ്ഞിന് വിചാരിച്ചു, എനിക്ക് അമ്മയ്ക്ക് ഒന്നും കൊണ്ടുപോകാൻ ഒക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോ ഒരു കൊട്ട എടുത്തുകൊണ്ട് തലേ വന്നിങ്ങനെ തലയിലൊരു കൊട്ട എടുത്തുകൊണ്ട് വന്ന് എല്ലാ ജാതിയത്തിന് ഈ കൊട്ട കൊടുക്കാനാണോ വരുന്നതെന്ന് ഈ കൊട്ട അമ്മയുടെ മുന്നിലോട്ട് വെച്ചിട്ട് ആ കൊട്ടയ്ക്ക് അകത്തോട്ട് കയറിയിരുന്ന് പറഞ്ഞു, അമ്മേ എടുത്തോളാൻ പറഞ്ഞു. അത് ഗെറ്റിംഗ് മീ, എന്തൊരു മനോഹരമായ ഉദാഹരണം, ടേക്ക് മീ എന്ന് പറഞ്ഞതുപോലെ. ഹല്ലേലൂയ. എല്ലാ തലകളും മണക്കിയാട്ടെ. ആർ വി ഗോൺ ദി ടൈം നൗ? ഹൗ മച്ച് മോർ ടൈം? 10 more minutes. ഓക്കേ. സോ ഒരു അല്പസമയം കൂടെ ചോയ്സസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയും പല കാര്യങ്ങളും പറയാനുണ്ട്. യങ് ജനറേഷന്റെ ഇപ്പോഴത്തെ പ്രയാസം, ദേ ആർ അൺഎബിൾ ടു മേക്ക് ഇൻഫോംഡ് ആൻഡ് വൈസ് ചോയ്സസ്. ചോയ്സ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഫോംഡ് ചോയ്സ് ചെയ്യണം, വൈസ് ചോയ്സ് ചെയ്യണം. ഇൻഫോംഡ് ചോയ്സസ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ചോയ്സ് ചെയ്യുന്നതിന് മുമ്പേ ഏറ്റവും ശ്രേഷ്ഠമായ ചോയ്സ് കർത്താവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാ. അടുത്തതായി പ്രാക്ടിക്കൽ ലൈഫിൽ ധാരാളം ചോയ്സസ് നമ്മൾ ചെയ്യും. അപ്പോഴെല്ലാം ഈ വലിയ ചോയ്സിനോട് ബന്ധപ്പെട്ടതായിരിക്കണം ബാക്കിയുള്ള ചോയ്സുകൾ എല്ലാം. അപ്പോ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ചോയ്സുകളെയും നിയന്ത്രിക്കുന്നത് എന്റെ കർത്താവിനെ ഞാൻ തിരഞ്ഞെടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ബാക്കിയുള്ള എല്ലാ ചോയ്സും. പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാ ചൂസ് ചെയ്യേണ്ടത്? ഒരു 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 കരിയർ എങ്ങനെയാ ചൂസ് ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം കണ്ടാൽ അതിനോട് ബന്ധപ്പെട്ട് എത്ര നേരം ചെലവഴിക്കണം? ഏതാണ് നല്ലത്? ഏതാണ് ചീത്ത? ഈ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ ആത്മാവ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരാളിന് അവന്റെ ഉള്ളിൽ, അവളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ആ സ്ഥലവും സമയവും ലെന്തൊക്കെ കാണാനായിട്ട് നമ്മുടെ ബാഹ്യത്തിന്റെ ഇന്ദ്രിയങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദൈവത്തെ അറിയാനുള്ള ഒരു ഇന്റേണൽ പ്രകാശം നമുക്ക് കർത്താവ് ബേസിക്കായിട്ട് തന്നിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 1 പറയുന്ന പോലെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോ യേശുവിന്റെ പ്രകാശം നിങ്ങളിൽ വന്നിട്ട് കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ, നന്മയും തിന്മയും മനസ്സിലാക്കുവാൻ, ഏതാണ് തിരഞ്ഞെടുക്കണമെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ആന്തരികമായ ഒരു ഇൻസൈറ്റ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരും. ഒരു ഇന്റേണൽ വിറ്റ്നസ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരും. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ കർത്താവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഒരു അന്യത്വം കർത്താവുകളിൽ നിന്നുണ്ട്. ആ ഒരു അനുഭവം വിട്ട് ഭാര്യകൊണ്ട് കൈപൊക്കിക്കുന്നില്ല. അതിനെപ്പറ്റിയാ കർത്താവ് പറഞ്ഞത്, കണ്ടാൽ ഞാൻ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3:20. കണ്ടാൽ ഞാൻ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവം നമ്മളെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ദൈവം നമ്മളെ ആരെയും ഫോഴ്സ് ചെയ്ത് അത് ദൈവം ദൈവമായതുകൊണ്ടാണ്. നമ്മൾ ആരുന്നെങ്കിൽ ഫോഴ്സ് ചെയ്തതിനെ നമ്മുടെ സബോർഡിനേറ്റ്സിനെ. എന്നാൽ ദൈവം അത്യുന്നതനായ ദൈവമായതുകൊണ്ട് നാം മനസ്സോടെ അനുസരിക്കുമ്പോൾ, നാം മനസ്സോടെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂ അത് ഉയരുന്നു. ഒരു ഇലക്ട്രിക് പപ്പറ്റ് അതെപ്പോഴൊക്കെ സ്വിച്ച് അമർത്തുന്നു അപ്പോഴെല്ലാം ഡാൻസ് ചെയ്യും. എന്നാ ദൈവം നമ്മളെ, ദൈവം സ്വിച്ച് അമർത്തുമ്പോ എല്ലാം ഡാൻസ് ചെയ്യുന്ന പപ്പറ്റ്സായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവം നമ്മളെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. you have the freedom to decide, you have the freedom to choose. ഇത് ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നൽകിയ ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരെയും മുറിക്കകത്തിരിക്കുന്നു. എന്നാൽ ഇതൊരു ജയിലറയാണെന്നിരിക്കട്ടെ, അതിന്റെ വാതിൽ അതിനെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്ന ആളുകൾ എന്തുവായിരിക്കും എപ്പോഴും അവരുടെ ശ്രദ്ധ? എന്താ ശ്രദ്ധ? എന്തുവാ എപ്പോഴും ഓടിപ്പോയി ഓർത്തുകൊണ്ടിരിക്കും അല്ലേ? അതും മുറിയ ഇതും മുറിയ അല്ലേ? കാരണം ഇവിടെ നാം ചൂസ് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്, ഇവിടെ നാം സ്വാതന്ത്ര്യമുള്ളവരാണ്, ഇതൊരു ജയിലറയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫെയ്ത്ത് ലൈഫ് ഒരു ജയിലറയല്ല, വിശ്വാസ ജീവിതം ജയിലറയല്ല, ജീവിതം തന്നെ ജയിലറയല്ല. അതുകൊണ്ട് ആക്ട് ലൈക്ക് ഫ്രീ മെൻ. ഹല്ലേലൂയ. സ്വാതന്ത്ര്യമുള്ളവരെ പോലെ എന്ന് പറഞ്ഞാ, തിന്മ ചെയ്യാനുള്ള, പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ പാപം ചെയ്യാതെ ദൈവികം ചെയ്യുന്നതിനാണ് വിലയുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഉടനെ അങ്ങ് മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിച്ചെങ്കിൽ മാത്രമേ പാപം ചെയ്യുള്ളൂ. അതല്ല ദൈവത്തിന്റെ ഇഷ്ടം. നീ പാപം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ പാപത്തെ ജയിച്ച് അത് ചെയ്യാതിരിക്കുവാനുള്ള ചോയ്സ് ചെയ്ത് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുവിന്റെ അടുക്കല് ഒരു ദിവസം ഒരു ബാല്യക്കാരൻ കടന്നു വന്നു. ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഇരിക്കാം. മാർക്ക് 10:27 വായിച്ച അതിന്റെ മോളോട്ടുള്ള ആ ഒരു പോർഷൻ കൂടി വായിച്ചാട്ടെ. ആ റിച്ച് യങ് റൂളർ അടുത്ത് വരുന്ന ഭാഗമാണ്. 27 മുമ്പ് ആ ചാപ്റ്റർ, ആ പാസേജ് തുടങ്ങുന്ന ആരംഭത്തിൽ കർത്താവ് പറയുന്നതായിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് എന്ന് വായി അതിവേഗം വായിക്കാം. ഓക്കെ. ഓക്കെ, ശ്രദ്ധിച്ചാട്ട്. ഇവിടെ ഒരു യുവാവ് കർത്താവിന്റെ അടുക്ക് വന്നു, ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവിടെ അവിടെ നല്ല ഗുരു എന്ന് വിളിച്ചോണ്ടാ തുടങ്ങിയത്. കർത്താവ് അവനോട് പറഞ്ഞു, നീ ന്യായപ്രമാണം പ്രമാണിക്കാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം എല്ലാം പ്രമാണിക്കുന്ന ആളാണ്, ബാല്യം മുതൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാ സൺഡേ സ്കൂളും അറ്റൻഡ് ചെയ്ത ആളാണ്, എല്ലാ ആഴ്ചയിലും യോഗത്തിന് പോകുന്ന ആളാണ്. കർത്താവ് അവനെ സ്നേഹിച്ചു എന്നാ എഴുതിയിരിക്കുന്നേ എന്ന് പറഞ്ഞ ഒരു നല്ല കുഞ്ഞായിട്ട് അവനെ സ്നേഹിച്ചു. അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ പോയി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കും. അങ്ങനെ പറഞ്ഞപ്പോ അവൻ വലിയ ധനവാനായതുകൊണ്ട് അവൻ ദുഃഖിച്ചു, അവൻ പോയി കളഞ്ഞു. ഇവിടെ ചോയ്സ് ആണ് ഇവിടുത്തെ ഇഷ്യൂ. ഈ പറഞ്ഞതുകൊണ്ട് എല്ലാവരും വിറ്റുകൊടുക്കണമെന്നോ എന്നൊന്നുമല്ല കർത്താവ് അർത്ഥമാക്കിയത്. ഈ ആളിനെ പറ്റിയുള്ളതായ കർത്താവിന്റെ ഉദ്ദേശം, അവൻ കർത്താവിനെ പിൻപറ്റാൻ തടസ്സമായിരുന്നു അവന്റെ ആ ധനമല്ല. അപ്പോ കർത്താവിനെ അനുഗമിപ്പാനായിട്ട് അവൻ അവനെ വിളിച്ചു. അവൻ അവന്റെ ജീവിതത്തിന്റെ ഹി വാസ് അറ്റ് ദി റൈറ്റ് ഏജ്, ഹി കെയിം ടു ദി റൈറ്റ് പേഴ്സൺ, ബട്ട് ഹി ടുക്ക് എ റോങ് ഡിസിഷൻ. When it came to choice, he could not stand by the right choice. അവൻ പൊക്കളഞ്ഞു. ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ഒരു ദൈവസഭയുടെ ഭാഗമായി വളർന്നു വരുന്ന ഓരോ യുവാവും യുവതിയും ഇത് നമുക്കൊരു മാർഗദർശനമാണ്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇവിടെ നമ്മളൊക്കെ ഒരു പടി വരെ വന്നതുകൊണ്ട് നമ്മളെ പറ്റി പുകഴ്ത്തി പറയാനുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. നാം തന്നെ നമ്മെ പുകഴ്ത്തുമായിരിക്കാം. ദൈവസന്നിധിയിലും നമ്മെ പറ്റി നല്ല കാര്യങ്ങൾ പറയാനേ ഉള്ളൂ, ചീത്തയൊന്നും പറയാനില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത പടി കാണിക്കുമ്പോൾ മുന്നോട്ട് ചുവട് വെക്കുവാൻ നമുക്ക് സാധിക്കണം. ആമൻ പറയാമോ? അതെ കർത്താവേ, എന്റെ ജീവിതത്തിന്റെ അടുത്ത പടി എന്റെ കർത്താവ് എന്നോട് പറയുന്ന ആ മാർഗം, ആ ചുവട് വെക്കുവാനായിട്ട് ഇതാ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നത്.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.